2021 ഫെബ്രുവരി 13 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് ഭാരതകൗമുദിയിൽ ശരണ്യ ഭുവനേന്ദ്രൻ എഴുതുന്നു. ഉറങ്ങാതെ ഉത്തരാഖണ്ഡ്. കഴിഞ്ഞ ഞായറാഴ്ച ഉത്തരാഖണ്ഡ് ഉണർന്നെഴുന്നേറ്റത് ഒരു വലിയ ദുരന്തത്തിലേക്കാണ്. മഞ്ഞുമല ഇടിഞ്ഞ് മിന്നൽ പ്രളയമായി മാറിയപ്പോൾ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് 250-ലേറെ ജീവനുകൾ. പരിസ്ഥിതിയെയും വനത്തെയും സംരക്ഷിക്കാൻ 1973 ഇന്ത്യയിൽ ആരംഭിച്ച് അവസാനം ലോകം മുഴുവൻ വ്യാപിച്ച ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉത്സവഭൂമിയായിരുന്നു ഉത്തരാഖണ്ഡിലെ ചമോലി. എന്നാൽ പ്രകൃതി ദുരന്തങ്ങളിൽ പകച്ചു നിൽക്കുകയാണ് ഈ ജില്ലയും ഉത്തരാഖണ്ഡും. രാജ്യത്തിന്റെ അഭിമാനമായി നിർമ്മിച്ചുയർത്തിക്കൊണ്ടുവന്ന 3000 കോടിയുടെ തപോവൻ വിഷ്ണുഘട്ട് ജലവൈദ്യുത പദ്ധതി പൂർണ്ണമായും ഒലിച്ചുപോയി. ഒപ്പം ചമോലിയിലെ നാട്ടുകാരുടെ സമ്പാദ്യങ്ങളും ജീവനോപാധിയും. കഴിഞ്ഞ ദുരന്തത്തിൽ ഉത്തരാഖണ്ഡുകാർക്കൊപ്പം കൊണ്ടുപോയത് 1000-ത്തോളം സഞ്ചാരികളെയാണെങ്കിൽ ഇത്തവണ പട്ടിണി മാറ്റാനെത്തിയ ഒരു കൂട്ടം കരാർ തൊഴിലാളികളെയാണ്. 100-ലേറെ പേർ ഇപ്പോഴും 12-അടി താഴ്ചയിൽ മണ്ണിനടിയിൽ ജീവനോടെയുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാതെ കുടുങ്ങിക്കിടക്കുന്നു. ഉത്തരാഖണ്ഡുകാർക്ക് ദുരന്തങ്ങൾ പുത്തരിയല്ല, നിശ്ചിത ഇടവേളകൾക്കിടെ അവ എത്തിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടതെല്ലാം കവർന്ന് അവ മടങ്ങുകയും ചെയ്യും. പിന്നാലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പഠനങ്ങൾ നടത്തും. അടുത്ത ദുരന്തമുണ്ടാകും വരെ പഠന റിപ്പോർട്ടുകൾ ഭദ്രമായി പെട്ടിയിലുറങ്ങാൻ തുടങ്ങും ദുരന്തഭൂമിയായ ഉത്തരാഖണ്ഡിലേക്ക്. പിന്തുടർന്നെത്തുന്ന ദുരന്തങ്ങൾ. ഉത്തരാഖണ്ഡിനെ വൻ പ്രകൃതി ദുരന്തങ്ങൾ നിരന്തരം വേട്ടയാടാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. ആദ്യത്തേത് 1991 ഉത്തരകാശിയിലുണ്ടായ വൻ ഭൂകമ്പമാണ്. റിക്ടർ സ്കെയിലിൽ 6.8 രേഖപ്പെടുത്തിയ ഭൂമികുലുക്കത്തിൽ 768 പേർക്കാണ് ജീവഹാനിയുണ്ടായത്. ആയിരക്കണക്കിന് വീടുകൾ തകർന്നു. 1998 മാൽപ മണ്ണിടിച്ചിലാണ് രണ്ടാമത്തേത്. പിതോറാഗഡിലെ മാൽപ ഗ്രാമത്തിൽ മണ്ണിടിഞ്ഞ് കൈലാസ തീർത്ഥാടകരായ 55 പേരടക്കം 285 പേർ മരിച്ചു. ഈ ദുരന്തം ശാരദാ നദിയുടെ പകുതി ഭാഗത്തെ ഒഴുക്കിന്റെ ഗതി മാറ്റി. 1999 ചമോലി ഭൂകമ്പമാണ് മറ്റൊന്ന്. അന്ന് 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. റോഡുകളിൽ വൻ വിള്ളലുകൾ വീണു. 2013 ജൂണിലെ വടക്കേന്ത്യൻ പ്രളയത്തോടൊപ്പമുണ്ടായ മേഘസ്ഫോടനവും ഉത്തരാഖണ്ഡിനെ പിടിച്ചുലച്ചു. മണ്ണിടിച്ചിലും പ്രളയത്തിലും 5700 പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് കണക്ക്. ചാർത്ഥം തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാത കടന്നുപോകുന്ന താഴ്വരയിൽ പാലങ്ങളും റോഡുകളും തകർന്ന് 300,000-ലേറെ പേർ ഒറ്റപ്പെട്ടതും ഏറെ ഭയാശങ്ക ഉയർത്തിയിരുന്നു. പരിസ്ഥിതിയെ അമ്പേ അവഗണിച്ച്. സംസ്ഥാനത്തെ ദുരന്തങ്ങൾക്ക് കാരണം പാരിസ്ഥിതിക മുന്നറിയിപ്പുകളെ അവഗണിച്ചതിന്റെ ഫലമെന്ന് വിദഗ്ധർ പറയുന്നു. സയൻസ് അഡ്വാൻസസ് ജേണലിൽ 2019 പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഇരട്ടി വേഗത്തിൽ ഉരുകുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉപഗ്രഹ നിരീക്ഷണങ്ങൾ വഴി നടത്തിയ പഠനം വിരൽ ചൂണ്ടുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ അതിവേഗം ഉരുകിത്തീരുന്നതായാണ്. ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലായി 40 വർഷം കൊണ്ട് എടുത്ത ചിത്രങ്ങളും വിവരങ്ങളുമാണ് പഠനത്തിനായി ഉപയോഗിച്ചത്. 2000 മുതൽ ഓരോ വർഷവും മഞ്ഞുപാളികൾക്ക് നല്ല രീതിയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 1975 മുതൽ 2000 വരെ നടന്ന ദ്രവണാംഗത്തിന്റെ ഇരട്ടിയാണിത്. ഈ കാലയളവിൽ ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ എത്ര വേഗത്തിൽ ഉരുകുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. പഠനത്തിന് നേതൃത്വം നൽകിയ കൊളംബിയ സർവകലാശാലയിലെ ഗവേഷകൻ ജോഷ്വ മൌറർ പറയുന്നു, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി മഞ്ഞുപാളികളുടെ 1/4 നഷ്ടപ്പെട്ടത്. ഐസ് പാളികൾ ഉരുകുന്ന സമയത്തിലും സ്ഥലത്തിലും സ്ഥിരത പുലർത്തുകയാണെന്നാണ് ഉപഗ്രഹ നിരീക്ഷണങ്ങൾ വഴി നടത്തിയ പഠനം സൂചിപ്പിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന താപനിലയാണ് ഇതിനു പിന്നിൽ. 2000 മുതൽ 2016 വരെ ശരാശരി 1 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് വർദ്ധിച്ചത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 2000 കിലോമീറ്റർ വരെയുള്ള 680 മഞ്ഞുപാളികളുടെ ആവർത്തിച്ചുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഗവേഷകർ വിശകലനം ചെയ്തു. 20-ാം നൂറ്റാണ്ടിൽ US ചാര ഉപഗ്രഹങ്ങൾ എടുത്ത ഡിക്ലാസിഫൈഡ് ഫോട്ടോഗ്രാഫിക് ചിത്രങ്ങളും പഠനത്തിന് ഉപയോഗിച്ചു. 1975 മുതൽ 2000 വരെ പ്രദേശത്തെ മഞ്ഞുപാളികളിൽ നേരിയ ചൂടിനെ തുടർന്ന് ഓരോ വർഷവും ശരാശരി 0.25 മീറ്റർ ഐസ് നഷ്ടപ്പെടുന്നതായി അവർ കണ്ടെത്തി. 2000 മുതൽ ഈ നഷ്ടം പ്രതിവർഷം 0.5 മീറ്ററായി വർദ്ധിച്ചു. 1990 മുതൽ ആരംഭിച്ച ആഗോള താപനമാണ് ഇതിന് ഇടവരുത്തിയത്. ഏഷ്യൻ രാജ്യങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളും ജൈവവസ്തുക്കളും അമിതമായി കത്തിക്കുന്നത് ആഗോള താപനത്തിന്റെ തോതുകൂടാൻ കാരണമാകുന്നു. അണകെട്ടിവയ്ക്കുന്ന ദുരന്തങ്ങൾ. ഉത്തരാഖണ്ഡിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം വൻതോതിലുള്ള അണക്കെട്ട് നിർമ്മാണവും റോഡ് നിർമ്മാണവുമാണെന്ന് 2013 സംസ്ഥാനത്തുണ്ടായ മേഘവിസ്ഫോടനത്തിന് ശേഷം പരിസ്ഥിതി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയതാണ്. അണക്കെട്ടുകളുടെ ഉയരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന തെഹരി തുടങ്ങി 14 ജലവൈദ്യുത പദ്ധതികൾ ഉത്തരാഖണ്ഡിലുണ്ട്. ഭൂചലന സാധ്യത ഏറ്റവും അധികമുള്ള മേഖലയാണ് ഉത്തരാഖണ്ഡ്. പരിസ്ഥിതിയെ മറന്ന് ഇവിടെ ഒരു വികസനവും സാധ്യമല്ല. അതീവ പരിസ്ഥിതിലോല മേഖലയായ ഉത്തരാഖണ്ഡിൽ പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കാതെയാണ് മിക്ക അണക്കെട്ടുകളും റോഡുകളും നിർമ്മിച്ചതെന്ന് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് അന്ന് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇനിയും 200-ലേറെ അണക്കെട്ടുകൾ കൂടി നിർമ്മിക്കാനാണ് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ പദ്ധതി. ക്രമാതീതമായ റോഡ് നിർമ്മാണവും നടന്നുവരുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 1000% വാഹനങ്ങളുടെ വർധനവ്. ഇതെല്ലാം പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിച്ചു. പർവ്വതനിരകളെ ഉന്മൂലനം ചെയ്യാൻ രാഷ്ട്രീയക്കാരും മാഫിയകളും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പർവ്വതമേഖലകളിലെ മണ്ണ് ചോർന്നു തുടങ്ങിയിരിക്കുകയാണ്. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതോടൊപ്പം ദുരന്തങ്ങൾ വർദ്ധിക്കുകയാണെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. 2018 കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഡാം നിർമ്മിച്ച രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ 3rd സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത്. ഏകദേശം 51,000-ത്തോളം ഡാമുകൾ ഇന്ത്യ ഇതുവരെ പണിതിട്ടുണ്ട്. സാങ്കേതികമായി വളരെയധികം മുന്നേറിയിട്ടുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും അണക്കെട്ടുകളുടെ കാലാവധി 50 വർഷം മാത്രമാണ്. എന്നാൽ 50 വർഷം തൊട്ട് 100 വർഷത്തിലേറെ പഴക്കമുള്ള 500-ലധികം അണക്കെട്ടുകൾ ഇന്ത്യയിലുണ്ട്. 100 വർഷത്തിലധികം പഴക്കമുള്ള 100-ഓളം ഡാമുകൾ ഇതിനു പുറമേയും. കാലാവധി കഴിഞ്ഞ ഈ ഡാമുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഭയാനകമാണ്. അണക്കെട്ടുകളുടെ നിർമ്മാണത്തിനുള്ള പ്രധാന കാരണമായി നാം മുന്നോട്ടുവയ്ക്കുന്നത് ജലസേചനമാണ്. എന്നാൽ കഴിഞ്ഞ 4 ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ 84% ആശ്രയിക്കുന്നത് ഭൂഗർഭ ജലസ്രോതസ്സുകളെയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. വാസ്തവത്തിൽ 1992 മുതൽ വൻ അണക്കെട്ടുകളിൽ നിന്നുള്ള ജലസേചനത്തിന്റെ തോത് 1.5 ദശലക്ഷം ഹെക്ടറായി കുറഞ്ഞു. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള അണക്കെട്ടുകളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുകയും കാലാവധി കഴിഞ്ഞ അണക്കെട്ടുകൾ ഘട്ടംഘട്ടമായി ഡീകമ്മീഷൻ ചെയ്യുകയുമാണ് ബുദ്ധിയും വിവേകവും. അണക്കെട്ടുകളുടെ മറ്റൊരു പ്രധാന ഉപയോഗമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രോ പവറിന്റെ ആവശ്യമാണ്. 3 രൂപയിൽ താഴെ വിലയ്ക്ക് കാറ്റ്, സോളാർ തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി കിട്ടുമ്പോൾ യൂണിറ്റിന് 8 രൂപയിലധികം ചെലവ് വരുന്ന ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നുള്ള ഊർജം എന്തിനുവേണ്ടി, ആർക്കുവേണ്ടി എന്നൊരു ചോദ്യവും ഉയർത്തേണ്ടതല്ലേ?